Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
So Maya Sakti Vandu, Nana Yorivala Sushtitu, ചരാചരങ്ങളെ സൃഷ്ടിച്ചു. എന്നിട്ടെന്തെയ്തു? തദ്ദേവ അനുപ്രാവിച്ച് അതിലേക്ക് തന്നെ പ്രവേശിച്ചു. ദുരോധാരണ്യത്തിൽ അതിനെക്കുറിച്ചൊരു നീണ്ട ചർച്ച വരുന്നു. ആണ് ഭാഷകാരം പറയും, പ്രവേശിച്ചു എന്ന് പറയുന്നത് ഏകമായിരിക്കുന്ന പരമാത്മ തത്വം എങ്ങനെ പ്രവേശിക്കുന്നു, അതെങ്ങനെ കഴിയും? അതിനൊരുദാഹരണം പറയുന്നു ഭക്ഷ്യക്കാരന്റെ പ്രസിദ്ധമായ ഉദാഹരണം. പാത്രം ഉണ്ടാക്കിയത് കുലാലനാണ്, പാത്രത്തെ ഉണ്ടാക്കുന്നവനാണ്. പക്ഷെ പാത്രം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പാത്രത്തിന്റെ ഉടൽ ആകാശം പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നു? അത് മനസ്സിലാക്കിയാണ് മുമ്പില്ലാതിരുന്ന ഒരു ആകാശം പാത്രത്തിന്റെ പുറത്ത് നിന്ന് പാത്രത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു എന്നാണോ? അല്ല. പക്ഷെ അവിടെ പാത്രത്തിനുള്ളിൽ ആകാശം പ്രവേശിച്ചു എന്ന് പറയും. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്ക് ബാഹ്യാകാശം, ആ പാത്രത്തിനുള്ളിലുള്ളതും പാത്രത്തിലെ ആകാശം. അത് നമ്മളൊരു വേർതിരിവ് പാത്രത്തിലൂടെ ഉണ്ടാക്കുന്നു. സൃഷ്ടിയിലൂടെ ഒരു വേർതിരിവുണ്ടായി, സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ആ വേർതിരിവ്, അതിനുള്ള അനുപ്രവേശനം എന്ന് പറയുന്നു. അതുകൊണ്ട് ഇത് സംഭവിക്കാം, സർവജ്ഞനും സർവശക്തനും ആയിരിക്കുന്ന ഈശ്വരൻ തന്നെ ഈ ശരീരത്തിൽ പരിച്ഛിന്നനായി മഹാകാശം തന്നെ ഘടാകാശനായി മാറി. പ്രത്യേകിച്ച് മാറ്റം സംഭവിച്ചില്ല, ഒരു വ്യവഹാരം സംഭവിക്കും. അങ്ങനെ ഒരു ചിന്തയും അങ്ങനെ ഒരു വാക്കും എല്ലാം നമുക്ക് പ്രയോഗിക്കേണ്ടി വരും. അവിടെ മൃത്തു വേറെയാണ്, ആകാശം വേറെയാണ്, സൃഷ്ടാവ് വേറൊരു ജീവനാണ്. ഇവിടെ അങ്ങനെയല്ല, ഓരോ തന്നെ സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും എല്ലാമായി മാറി. ഒരാൾ ഒന്നാണ്, അതാണ് അനുപ്രാവശ്യം, അനുപ്രവേശനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് വ്യക്തമാണ് എന്താണ്, സൃഷ്ടാവ് തന്നെയാണ് സൃഷ്ടിയിൽ പ്രവേശിച്ചിരിക്കുന്നതെങ്കിൽ ആ മഹത്തായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് നിന്റെ സ്വരൂപം. ഈ തത്വത്തെ മനസ്സിലാകുന്നതിന് യാതൊരു പ്രയോജനവുമില്ല, ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഈ തത്വത്തെ അദ്വൈതം എന്ന് വിളിക്കുന്നിടത്താണ് തർക്കം. അദ്വൈതം എന്നുള്ള പേര് ഉപയോഗിക്കുന്നിടത്താണ് മറ്റുള്ളവർ ചാടി വീഴുന്നു. അതെന്താ അദ്വൈതം? ഈ തത്വത്തിനെന്താ ദോഷം? ഒരു ദോഷമുണ്ട്. ആകാശം തന്നെ പാത്രത്തിനുള്ളിൽ ഇരിക്കുന്നത്, പുറത്തു വന്നതാണ്. മഹത്തായ ബ്രഹ്മം തന്നെയാണ് സൃഷ്ടിയിൽ സർവത്തരം നിറഞ്ഞു നിൽക്കുന്നത്. ഇതൊന്നും പ്രവേശിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ്? ആ സൃഷ്ടിക്ക് ആധാരമായി ഒന്നും അർത്ഥമുണ്ട്. അത് സ്വാഭാവികമാണല്ലോ, ഒരാൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ സൃഷ്ടിക്ക് ആധാരമായ സൃഷ്ടികർത്താവുന്നതാണ്, മറ്റൊരാൾ വരാൻ വഴിയില്ല. അതുപോലെ പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആ സൃഷ്ടിക്ക് ആധാരമായി ആ സൃഷ്ടാവ് തന്നെ, അതിനാണ് പ്രവേശനമെന്ന് പറയുന്നത്. ആ സൃഷ്ടാവ് സൃഷ്ടിക്ക് ആധാരമായി കഴിഞ്ഞാൽ അതെവിടെ നിൽക്കും? സൃഷ്ടിയും നിലനിൽക്കും. ഈ ശരീരം, മനസ്സ്, ബുദ്ധി ഇതെല്ലാമാണ് സൃഷ്ടി, ഇതിനെ നിലനിൽക്കുന്നു. അതെങ്ങനെ ഇതിനെല്ലാം ആധാരമായി നിൽക്കുന്നു? അതാണ് ആ ബ്രഹ്മമാണ് ആത്മാവ്, ബ്രഹ്മമാണ് സ്വരൂപം എന്ന് പറയുന്നു. സൃഷ്ടിയുടെ സ്വരൂപം, സൃഷ്ടിയുടെ സ്വരൂപം എന്ന് പറയുമ്പോൾ ബാഹ്യമായി കാണുന്ന സ്ഥൂല ശരീരം, അതിൽ വരുന്ന സ്ഥൂലവും സൂക്ഷ്മവുമായി വരുന്ന ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇതിന്റെ എല്ലാ സ്വരൂപമായിരിക്കുന്നത്. അതെന്തുകൊണ്ട് അസ്വരൂപം എന്ന് പറയുന്നത്? അതിനെ ആശ്രയിച്ചാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്, അതെല്ലാം അതിന് സ്വരൂപം എന്ന് പറയുന്നത്. ഏതൊന്നാണോ ഇതിൽ പ്രവേശിച്ചിരിക്കുന്നത് അതിനെ ആശ്രയിച്ചു എന്നാണ് കേൾക്കുന്നത്. സാധാരണ ഒന്നും മറ്റൊന്ന് പ്രവേശിച്ചു എന്ന് പറയുന്നവരല്ല. മറ്റൊരിടത്തങ്ങനവര് ഒരു കുളി കൂട്ടിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്താ കാണുന്നത്? കൂട്ടിനെ ആശ്രയിച്ച് കുളിയിരിക്കുന്നു, കൂടിനെ ആശ്രയിച്ച് അല്ല, കിളിയെ ആശ്രയിച്ച് കൂടല്ല. ഇവിടെ അങ്ങനെയല്ല, ഈ കൂട്ടിലേക്ക് കിളി പ്രവേശിച്ചു കഴിഞ്ഞപ്പോ ആ കിളിയെ ആശ്രയിച്ച് കൂടാണ് അതിന് വ്യത്യാസം. ഈ ശരീരത്തിന് ആധാരമായി ശരീരത്തിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നടക്കുന്നു. അതുകൊണ്ടെന്തായി? ഈ ശരീരത്തിന്റെ മനസ്സിന്റെ ബുദ്ധിയുടെ കർണങ്ങളുടെ എല്ലാം വാസ്തവ സ്വരൂപമായി അതിന്റെ ആധാരമായി അതിനെ നിലനിർത്തുന്നതായി ആ പരമാത്മ തത്വം. ഇതിന് യാതൊരു യുക്തിഭംഗവുമില്ല. ഇതിനെ ജീവാത്മ പരമാത്മ ഏകത്വം എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്. അതങ്ങനെ സംഭവിക്കുന്നു. ജഗത് കർണനായിരിക്കുന്ന ഈശ്വരൻ അത് താനെങ്ങനെയാകും? അത് നമ്മൾ ചിന്തിക്കുന്നതിൽ വരെ വരുത്തുന്ന വൈരുദ്ധ്യമാണ്, തത്വത്തിൽ വരുന്ന വൈരുദ്ധ്യമല്ല. പലരും പറയും സ്വാമി അദ്വൈതം പറയാതെ കുറച്ച് ദ്വൈതം പറയും, അങ്ങനെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഒന്നിനെ നമ്മൾ അദ്വൈതമാണെന്നും വേറൊന്നിനെ ദ്വൈതമാണെന്നും ഒക്കെ ധരിച്ചിരിക്കുന്നു, നമ്മുടെ ധാരണ പെശുകൊണ്ടാണ്. ഇവിടെ അദ്വൈതം ദ്വൈതം അങ്ങനെ രണ്ട് തത്വങ്ങളൊന്നുമില്ല, തത്വം ഒന്നേ ഉള്ളൂ. ആ തത്വത്തെയാണ് ഇവിടെ പറയുന്നത്. ആ തത്വത്തെ സ്വീകരിക്കുന്നതിന് യാതൊരു പ്രയാസമില്ല. ഒരുപിടി മണ്ണ് കൊണ്ട് ആയിരം പാത്രങ്ങൾ ഉണ്ടാക്കിയാലും ആയിരം പാത്രങ്ങളിൽ ആ ഒരുപിടി മണ്ണ് തന്നെ, അതിന്റെ എല്ലാ സ്വരൂപം മണ്ണ് തന്നെ, മാറ്റം വരുന്നില്ല. ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് ഒരു പ്രയാസമാണ്. പക്ഷെ അത് ദ്വൈതമാണോ അദ്വൈതമാണോ എന്ന് ചിന്തിക്കാൻ പോയാൽ അവിടെ വൈഷമ്യം വരും. തത്വഗ്രഹണത്തിലാണെങ്കിൽ വൈഷമ്യമില്ല. ആ ഒരു ഉദാഹരണത്തെ എടുത്തിരിക്കുന്നു. അതിന് പ്രവേശനം അതിനെ കൂടി പറയുന്നു. ആ ഏകത്വത്തെ ബോധ്യപ്പെടുത്തുന്നതിന് ഏകത്വം എന്ന് പറയുന്നത് പോലെ അസംബന്ധം. എന്തുകൊണ്ട്? രണ്ട് ഉണ്ട് എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഏകത്വം എന്ന് പറയേണ്ടി വരുന്നത്. ദ്വൈതം ഉണ്ടെന്ന് ധരിച്ചിരിക്കുന്നതുകൊണ്ടാണ് അദ്വൈതം എന്ന് പറയേണ്ടി വരുന്നത്. അങ്ങനെയൊന്ന് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ഏകമെന്നും അദ്വൈതമെന്നും പറയേണ്ട ആവശ്യമില്ല, അതിന് യാതൊരു പ്രസക്തിയും. അങ്ങനെയൊന്നും പറയാൻ കഴിയാത്ത തത്വം അതാണ് ശേഷിക്കുന്നത്. അതാണ് സ്വരൂപമായിരിക്കുന്ന ഓരോ ജീവന്റെയും, അതാണ് തസ്യവ ജീവരൂപേണ ശരീരപ്രവേശം. ആ പരമാത്മാവിന്റെ തന്നെ ശരീരപ്രവേശം, അങ്ങനെ ജീവരൂപത്തിൽ അവിടെ ശരീരപ്രവേശം. അതിനെ ശ്രുതി ബോധിപ്പിക്കുന്നു, അത് വേദിത സ്വരൂപം ബ്രഹ്മ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഈ ബ്രഹ്മം? വേദിതാവിന്റെ സ്വരൂപമാണ്, അറിയുന്നവന്റെ സ്വരൂപമാണ്. അറിയുന്നവൻ അന്തരമുഖമായി ഗ്രഹിക്കേണ്ടതാണ് എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അദ്വൈതം പൂർണ്ണമാകത്തുള്ളൂ. അല്ലാതെ മറിച്ച് സത്യജ്ഞാനമനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞു നിർത്തിക്കഴിഞ്ഞാൽ അവിടെ അത് സ്വരൂപജ്ഞാനത്തിലെത്തിച്ചേരത്തില്ല. അപ്പോൾ തന്നെ മറന്നിട്ടുള്ള ചിന്തയായിരിക്കും. തന്റെ സ്വരൂപത്തെ വിട്ടിട്ട് ബ്രഹ്മത്തെ വിഷയമാക്കി ചിന്തിക്കുന്ന ഒരു പ്രക്രിയയാകും. അതല്ല ശ്രുതി പറയുന്നത്. വേദിത സ്വരൂപം ബ്രഹ്മ, വേദിതാവിന്റെ സ്വരൂപമായ ബ്രഹ്മത്തെ കുറിച്ച് പറയണം. അതായത് ബ്രഹ്മ ബ്രഹ്മതത്വത്തെ കുറിച്ച് പറഞ്ഞു, മറ്റ് വിശേഷങ്ങളിലൂടെ സത്യജ്ഞാനാനന്ദ എന്ന് പറയുന്ന വിശേഷങ്ങളിലൂടെ അതിനെ നിഷ്കർഷിച്ച് അതിനെ കൃത്യതയോടെ പറഞ്ഞു അതിന്നതാണോ. അതിനെ സംബന്ധിച്ചുള്ള എല്ലാ ഭ്രാന്തികളെയും നിരാകരിച്ചുകൊണ്ട് അതിനെ സംബന്ധിച്ച് വരുന്ന ഭ്രാന്തികളാണിത്, ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം ഇങ്ങനെയെല്ലാം പറയുന്ന ഇതെല്ലാം എന്താണ്? തത്വത്തിലുള്ള ഭ്രാന്തികളാണ്, കേവല ആശയങ്ങളാണ്. എല്ലാ ആശയങ്ങളും ഭ്രാന്തമാണ്. അപ്പൊ അതിനെ നിരാകരിച്ചിട്ട് എന്ത് ബോധിപ്പിച്ചു? ആ തത്വം അത് നിന്റെ സ്വരൂപമാണോ എന്ന് ബോധിപ്പിക്കുന്നു. ശ്രോതാവിന്റെ സ്വരൂപമാണ്. അവിടെ വരുമ്പോഴേ തത്വത്തിന്റെ പ്രതിപാദനം പൂർണ്ണമാകത്തുള്ളൂ. പക്ഷെ അങ്ങനെ തത്വത്തെ ബോധിപ്പിച്ചു കഴിഞ്ഞാലും ഒരു ജീവന്റെ പ്രതിക്ഷണ അനുഭവമായിട്ട് അത് ശ്രവണത്തിൽ ബോധ്യപ്പെടുന്നുണ്ട്, ശ്രവിക്കുന്നുണ്ട്. പക്ഷെ ആ തത്വത്തിനും ശ്രോതാവിനും തമ്മിൽ ഇടയ്ക്കൊരു മറ, അതങ്ങോട്ട് മാറുന്നില്ല. അവിടെ ആ പ്രശ്നം. അതുകൊണ്ടാണ് ചോദ്യം വരുന്നത്, ഏവന്തർഹി ആത്മത്വ ജ്ഞാനകർത്തൃത്വം ആത്മജ്ഞാതീതി പ്രസിദ്ധം. ഇത്തരത്തിൽ നമ്മളെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, ശ്രോതാവിനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, ശ്രോതാവ് എന്തായിരിക്കും ധരിക്കുന്നത്? സാധാരണ ഒരുവനോട് പറയുകയാണ് നീ ബ്രഹ്മമാണ് തത്വമസി എന്ന് പറഞ്ഞാൽ അവനെന്ത് ഗ്രഹിക്കും? തന്നെ കുറിച്ച് അവൻ നേരത്തെ തന്നെ ധരിച്ചു വെച്ചിട്ടുണ്ടെന്ന താൻ ഇന്നാരാണോ? പിന്നെ അവനവൻ ഒന്നുകൂടി കൂട്ടിച്ചേർക്കത്തുള്ളൂ, ഇത്തരത്തിലുള്ള ഞാൻ ബ്രഹ്മമാണ്. ഏതുപോലെ രാമനോ കൃഷ്ണനോ ആണ്, അവളെ ബോധിപ്പിക്കുകയാണ് നീ രാജാവാണ് എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് എങ്ങനെ ധരിക്കും? രാമനായിരിക്കുന്ന ഞാൻ രാജാവാണ്, കൃഷ്ണനായിരിക്കുന്ന ഞാൻ രാജാവാണ്, കേശവനായിരിക്കുന്ന ഞാൻ രാജാവാണ്. അപ്പൊ എന്താണോ അതുപോലെ തന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നത് അതിനോടൊന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു ആ രാജത്വം. ഇതാ സംഭവിക്കുന്നത്. അത് വ്യക്തത അഭിമാനം മാത്രം. തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ആരാണെന്ന് നേരത്തെ തന്നെ ധരിച്ചിരിക്കുന്നുണ്ട്. ഇന്നാരുടെ മകനാണെന്നുണ്ടെങ്കിൽ ഇന്നാരുടെ മകളാണോ, ഇങ്ങനെ തന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നുണ്ട്. ഇന്നടത്ത് ജനിച്ചു, ഇത്ര വയസ്സായി, ഇന്ന ഗുണങ്ങളുണ്ട്, ഇന്ന ദോഷങ്ങളുണ്ട്, ഇത്തരത്തിലെല്ലാം തന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ ഞാൻ ബ്രഹ്മമാണെന്ന് ധരിക്കുന്നു. പക്ഷെ അങ്ങനെയുള്ള ധാരണയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എന്താണ്? ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് അപരിച്ഛിന്നമാണ്. താനോ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന താനോ പരിച്ഛിന്നനാണ്. അപ്പോൾ അപരിച്ഛിന്നമായിരിക്കുന്ന തത്വമാണ് പരിച്ഛിന്നനായ താനെന്ന് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ചിന്തിക്കുന്നവർക്ക്. അല്ലാത്തവർ അങ്ങനെയല്ല, അങ്ങനെ ഗ്രഹിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരാളുടെ തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവൻ ഗ്രഹിക്കും ഞാൻ ആത്മാവാണ്, ഞാൻ ബ്രഹ്മമാണ്. എവിടെ അവൻ ഗ്രഹിക്കുന്നത്? ഈ ശരീര മനസ്സ് ബുദ്ധികളിലെല്ലാം ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഈ സംഘാതത്തിൽ അവന് ആത്മത്വബോധം വരും. അപ്പൊ ഈ ഞാൻ മോശക്കാരനല്ല, ഞാൻ പരബ്രഹ്മമാണ്. നിഷ്ഫലമായ അഭിമാനം മാത്രം അവിടെ ശേഷിക്കും. കുറച്ചുകൂടി ചിന്തിക്കുന്നവനാണെങ്കിലോ അതാകാൻ വഴിയില്ല. കാരണം ഇവിടെ പറയുന്ന ബ്രഹ്മം മഹത്താണ്, താനതല്ല. അപ്പൊ പിന്നെ തന്നെ മഹത്വപ്പെടുത്തുന്ന എന്താണോ കുറച്ചുകൂടി ചിന്തിക്കും, അതാണ് താൻ. സ്ഥൂലമായിരിക്കുന്ന, പരിച്ഛിന്നമായിരിക്കുന്ന സർവത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നു ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ജ്ഞാനം, ആ ജ്ഞാനത്തോടുകൂടിയിരിക്കുന്ന ഞാൻ, ആ എന്നെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. ജ്ഞാനിയായിരിക്കുന്ന ഞാൻ എന്ന് പറയുന്നത് ജ്ഞാനകർത്തൃത്വം, അതേ അവനെ ബോധ്യപ്പെടുത്തുന്നു. അറിയുന്ന ഞാൻ, കേൾക്കുന്ന ഞാൻ, പറയുന്ന ഞാൻ, മണക്കുന്ന ഞാൻ, രുചിക്കുന്ന ഞാൻ, ഇതാണ് തന്നെ വരുന്ന ജ്ഞാനകർത്തൃത്വം. ഇത് ഇതാണ് ബ്രഹ്മം എന്നാണോ? ജ്ഞാനകർത്തൃത്വം ആത്മജ്ഞാത ജ്ഞാതാവായിരിക്കുന്ന അറിയുന്നവനായിരിക്കുന്ന ഞാൻ, അതാണ് ബ്രഹ്മം. ഇതാണുള്ള ഇതിഹി പ്രസിദ്ധം, സർവജീവന്മാർക്ക് ഇതാണ് അനുഭവത്തിലുള്ളത്. അല്ലാതെ ആരും തന്നെ നീ ബ്രഹ്മമെന്ന് പറയുമ്പോൾ ഇതിനെല്ലാം നിഷേധിച്ചിട്ടുള്ള അപ്പുറമുള്ള ബ്രഹ്മത്തെ ധരിക്കുന്നൊന്നുമില്ല. താനിപ്പോ ജ്ഞാനി എന്ന് തന്നെ കുറിച്ച് ധരിച്ചാലും ജനിക്കുകയും മരിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്ന് അതിനെ ജ്ഞാനി ധരിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണഗതി തത്വജ്ഞാനിയുടെ കാര്യമല്ല പറയുന്നു, അച്ഛൻ അങ്ങനെ ധരിക്കും. ജ്ഞാനകർത്തൃത്വം ആത്മജ്ഞാത, ഈ ജ്ഞാനത്തെ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവ് ജ്ഞാത സ്വസ്വരൂപം എന്ന് ധരിച്ചു പോകും. ജ്ഞാതാവിനെ താനെന്ന് ധരിക്കുക, അറിയുന്നവനെ താനും ധരിക്കുക, അബദ്ധമാണ്. ഇത്രയും ധരിക്കാൻ കഴിയും. ശ്രുതി അതിനും നിഷേധിക്കണം. ഈ അറിയുന്നവൻ ജീവനാണ്, കാമിക്കുന്നവൻ ജീവനാണ്, അതിനും ആധാരമായിരിക്കുന്നത്. അതാണ് ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക്, സൂക്ഷ്മത്തിൽ നിന്ന് കർണത്തിലേക്ക്, കർണത്തിൽ നിന്ന് പരമകർണത്തിലേക്ക്, അങ്ങനെ ശ്രുതി ആ ജീവനെ നയിച്ചുകൊണ്ട് പോവുകയാണ്. പ്രസിദ്ധം എന്ന് പറയുന്ന എന്താർത്ഥം? സർവരും അറിയുന്നത്. സർവരും അറിയുന്ന ഒരു കാര്യത്തെ ശ്രുതി വിശേഷിച്ച് ബോധിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രയോഗമുണ്ട്. ശ്രുതി എപ്പോഴും ബോധിപ്പിക്കുന്ന അപൂർവതയാണ്. എന്താണ് ഇതിൽ അപൂർവമായിട്ടുള്ളത്? അപ്പം ജ്ഞാതാവെന്ന് പറയുന്ന അപൂർവമല്ല, അത് പ്രസിദ്ധമാണ്. ഞാനും നീയും മറ്റുള്ളവരെയൊക്കെ അറിയണില്ല, ഞാൻ അറിയുന്നവനാണ്, ഈ അറിയുന്നവനായ ഞാനിത് ബ്രഹ്മം, അങ്ങനെ ശ്രുതി ബോധിപ്പിക്കത്തില്ല. ജ്ഞാനകർത്തൃത്വമുള്ള ആത്മാവിനെ ബ്രഹ്മമായി ശ്രുതി ബോധിപ്പിക്കുന്നില്ല. പക്ഷേ ശ്രുതി തത്വമസി എന്ന് പറയുമ്പോൾ താൻ ബോധിക്കുന്നത് അതിനെയായിരിക്കും ആദ്യം ജ്ഞാത. അങ്ങനെയല്ലേ ധരിക്കൂ എന്നാണ് പ്രതീക്ഷിച്ച് ചോദിക്കുന്നത്. അങ്ങനെയല്ലേ ധരിക്കേണ്ടത്? ഇതിനപ്പുറം എന്ത് ധരിക്കാനോ? ബ്രഹ്മ അനുഭവത്തെക്കുറിച്ച് പറയുകയും ബ്രഹ്മ അനുഭവത്തെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആഗ്രഹത്തിലൂടെ അനുഭവത്തിൽ എത്തിച്ചേർന്നാൽ അങ്ങേറ്റം എത്തിച്ചേരാമെന്നുള്ള ഇവിടെയാണ് എന്താണ് ആത്മജ്ഞാത ഞാൻ അറിയുന്നവൻ. ഇതിനെപ്പുറം എത്തിച്ചേരാൻ കഴിയത്തില്ല. ഇത് അനുഭവപക്ഷിയുടെ പരാതി. സോ അക്കാമ ഏറ്റെത്തിച്ച അക്കാമിനോ ഞാൻ കർത്തൃത്വ പ്രസിദ്ധി സ്വകാമേത അവൻ കാമിച്ചു, സൃഷ്ടിക്ക് വേണ്ടി അവൻ കാമിച്ചു, അല്ലെങ്കിൽ ഈ ജീവനുള്ളിലിരുന്ന് സദാ കാമിച്ചുകൊണ്ടിരിക്കുകയില്ല. പലതും കാമിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് കാമിനഹ ജ്ഞാന കർത്തൃത്വ പ്രസിദ്ധി, ജ്ഞാനകർത്തൃത്വം കാമിയിൽ പ്രസിദ്ധമായിരിക്കുന്നു. അപ്പൊ ഇവിടെ ബ്രഹ്മം ബ്രഹ്മത്തിലെങ്ങനെ എത്തിച്ചേരുന്നു? അങ്ങേറ്റം എത്തിച്ചേരുന്നത് കാമിയായ തന്നൻ, അല്ലെങ്കിൽ ജ്ഞാതാവായിരിക്കുന്ന തന്നൻ. അതിനെത്ര എത്താൻ കഴിയത്തില്ല. അതാണ് ജ്ഞാനകർത്തൃത്വ പ്രസിദ്ധി, ജ്ഞാത എന്ന് പറയുന്ന പ്രസിദ്ധി. അതിനവന്റെ അനുഭവത്തിൽ ഒന്നിനെ ചിന്തിക്കാൻ പറ്റും. അതിനപ്പുറം പോയി അങ്ങനെ ചിന്തിക്കുന്നത് ചിന്തകേവലം മനസ്സിന്റെ കളിയല്ലേ, ഈ മനസ്സിന്റെ അനുഭവം. അപ്പൊ അതിനെ ആശ്രയിച്ചല്ലേ ചിന്തിക്കാൻ പറ്റും. ആ പരമാത്മ വസ്തുവിന്റെ സ്വരൂപം ഒന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യ സ്വരൂപം ഒന്നും ധരിക്കണം. ആ ഞാനാരെന്നും ധരിക്കണം. ഞാനെന്താണ്? ജ്ഞാതാവാണ്, അല്ലെങ്കിൽ ഞാൻ കർത്താവാണ്, ഞാൻ അറിയുന്നവനാണ്, അല്ലെങ്കിൽ ചെയ്യുന്നവനാണ്. ഇതിനപ്പുറം തന്നെ ബ്രഹ്മമായി ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥമുള്ളത്? അതെങ്ങനെ ധരിക്കാൻ കഴിയും? അതാണ് ചോദ്യത്തിന്റെ താല്പര്യം. ശ്രോതാവിന്റെ അജ്ഞതയെ അംഗീകരിച്ചുകൊണ്ടിവിടെ ചർച്ച ചെയ്യുന്നു. അങ്ങനെയായാലും അങ്ങനെ ഒരു പരിമിതി തനിക്കുണ്ടെങ്കിൽ എന്താണ്? തന്നെ ജ്ഞാതാവായും കർത്താവായും മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ. അങ്ങനെ ഒരു പരിമിതി ഉണ്ടെങ്കിലും അതിനപ്പുറമുള്ള സ്വസ്വരൂപത്തെ, സ്വസ്വരൂപമായി ആ തത്വത്തെ സാക്ഷാത്കരിക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ജ്ഞാനകർത്തൃത്വം ഞത്തി ബ്രഹ്മേത്യുക്തം, ബ്രഹ്മേത്തി അയുക്തം അനിത്യത്വ പ്രസൂതാച്ച. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞ ദോഷങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയുന്നു ജ്ഞാനകർത്തൃത്വ, ഞാൻ അറിയുന്നവനായിരിക്കുന്നു, ഞാൻ ജ്ഞാതാവായിരിക്കുന്നു. ജ്ഞാതാവെന്ന് പറഞ്ഞാൽ അറിയുന്നവൻ. ജ്ഞാതാവായിരിക്കാന്ന് പറഞ്ഞാൽ അറിയുന്നവനായിരിക്കുക. ഞാൻ അറിവിനെ സൃഷ്ടിക്കുന്നു, ഞാൻ അറിവ് നിലനിർത്തുകയല്ല ചെയ്യുന്നു, ഞാൻ അറിവിനെ സൃഷ്ടിക്കുന്നു. ഞാൻ കർത്തൃത്വം ജപ്തി ബ്രഹ്മ. അതുകൊണ്ടെന്താണ്? ആ കേവല ചിസ്വരൂപം, അതാണ് ബ്രഹ്മം. എന്ന് പറയുന്നത് യുക്തം ഇത് അയുക്തം, അത് അയുക്തമാണ്. എന്തുകൊണ്ട് അനുക്തത്വ പ്രസംഗാസ? ഇതിൽ അനുക്തത്വം വരും, കർത്തൃത്വം ഉള്ളിടത്ത് നാശം വരും. നാശം അതുപോലെ അനുക്തത്വം. അപ്പൊ ഈ വിചാരത്തിന് ശേഷം അനിത്യത്വത്തിലാണ് എത്തിച്ചേരുന്നത്. ജ്ഞാതൃത്വത്തിലൂടെ, ജ്ഞാനകർത്തൃത്വത്തിലൂടെ അനിത്യത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ, സ്വസ്വരൂപം അനിത്യവളും ധരിച്ചു കഴിഞ്ഞാൽ, അവിടെ മനസ്സിന്റെ ഏകാഗ്രത കൊണ്ടും അന്തർമുഖത്വം കൊണ്ടും മറ്റു എന്താ പ്രയോജനം? പ്രയോജനമില്ല എന്ന്. അപ്പൊ ഇവിടെ തത്വത്തെ എങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തത്വശ്രവണത്തിൽ, തത്വമനനത്തിൽ, നിധ്യാസനത്തിൽ, ആ വ്യക്തിക്ക് തത്വസാക്ഷാത്കാരത്തിന് എന്തെല്ലാം എങ്ങനെയെല്ലാം തടസ്സങ്ങൾ വരുന്നു, അതാണ് ചർച്ച ചെയ്യുന്നതിന്റെ താല്പര്യം. ശ്രവണം ഏതെല്ലാം തരത്തിലുള്ള വിപരീത ജ്ഞാനങ്ങളെയാണ് ഉണ്ടാക്കുന്നത്, അതാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രവണ മനനങ്ങളിലൂടെ നമുക്കറിയാവുന്നു, ഇന്നലെ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ ഇന്ന് തിരുത്തേണ്ടി വരും. ദീർഘകാലം നമ്മൾ ശ്രവണ മനനങ്ങളിൽ മുഴുകിയിരുന്നിട്ടും നിരന്തരം നമുക്ക് നമ്മൾ തന്നെ കറക്റ്റ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട്? വിപരീത ജ്ഞാനങ്ങൾക്ക്, ഭ്രാന്തിക്ക് എല്ലാമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തത്വത്തെ ശ്രദ്ധിക്കുമ്പോഴും തന്നെ ജ്ഞാനകർത്താവായും അനിത്യമായും ഒക്കെ ഗ്രഹിക്കേണ്ടി വരുന്നതാണ് അനുഭവം. അത് ജ്ഞാനകർത്തൃത്വം ഞെട്ടിർ ബ്രഹ്മേത്യുക്തം ഇതി അയുക്തം. സ്വസ്വരൂപം കേവലമായ ജ്ഞാനമാണ്, ചിസ്വരൂപമാണ്, സമ്യസ്വരൂപമാണ് എന്ന് പറയുന്നതെല്ലാം പോരായ്മയുണ്ടെന്ന് ശരിയല്ല. അനിത്യത്വ പ്രസംഗാ, അങ്ങനെ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ, തന്റെ ജ്ഞാതാവായോ കർത്താവായോ ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ തത്വം അനിത്യമാണെന്ന് വരും, അസംബന്ധമാണെന്ന് വരും. അനിത്യത്വ പ്രസംഗം സർവവ്യാപകമായിരിക്കുന്ന ഈ തത്വത്തെ അനിത്യമായി സ്വീകരിക്കാൻ കഴിയത്തില്ല. അത് നിത്യമാണ്. പക്ഷെ ഇതിന്റെ വിചാരത്തിൽ പോരായ്മകൾ വന്നു കഴിഞ്ഞാൽ ഇതിനെയും നിത്യമായി സ്വീകരിക്കാൻ നിർബന്ധിതനായിത്തീരും. അതാണ് അനിത്യത്വ പ്രസക്തി. അതോ ജ്ഞാന കർത്തൃത്വ വ്യക്തിർബ്രഹ്മേത്വം വിധി അയുക്തം അനിത്യത്വ പ്രസദാച രണ്ട് ദോഷം. ഈ അയുക്തിയാണ് ശ്രോതാവിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വസ്വരൂപം ബ്രഹ്മമാണെന്ന് ബോധിപ്പിക്കുമ്പോൾ ആ ശരി ഞാൻ ബ്രഹ്മമാണ് ധരിക്കുന്നു തന്നിൽ. അത്തരത്തിലുള്ള ഒരു ജ്ഞാനത്തിന്റെ കർത്തൃത്വം കർത്തൃത്വത്തെ നിഷേധിച്ചിട്ടുള്ള കേവല മഹയത്തി സമ്മിസ്വരൂപമാണ് താൻ എന്ന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനൊരു കർത്തൃത്വം വരുന്നെന്ന് കഴിഞ്ഞാൽ അവിടെ അനിത്യത്വം വരുന്നു, അനിത്യത്വ ബോധം വരുന്നു. അതുകൊണ്ട് വിചാരം ശ്രോതാവിനെ ഒരിടത്തും എത്തിക്കുന്നില്ല എന്നൊക്കെയാണ് വരുന്നത്. അതിന് പരിഹാരം വേണം. അതാണ് ഇവിടെ ആചാര്യനോട് ആവശ്യപ്പെടുന്നത്. എങ്ങനെ ഈ പരിമിതിയിൽ നിന്ന് കരകയറാം എന്നുള്ളതാണ്. തത്വത്തെ ശ്രവിച്ചിട്ടും പരിമിതി പറയുന്നു, എത്രയൊക്കെ കേട്ടിട്ടും ഞാൻ നന്നാവുന്നു. വിവേകത്തിൽ വരുന്ന പരിമിതി, ആചരണത്തിൽ വരുന്ന പരിമിതി എല്ലാം വരും. അതിന്റെ പരിഹാരം ബാഹ്യമായി സാധ്യമല്ല, കേവലം ആ വിചാരത്തിന് സാധ്യമല്ല. അതിന്റെ പരിഹാരം എന്ന് പറയുന്ന ആത്മപ്രകാശത്തിലെ സാധ്യമാണ്. അതാണിത് പറഞ്ഞു വരുന്നത്. ഈ ദോഷത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി പറയുന്നു. അതോ ജ്ഞാനകർത്തൃത്വം ഞത്തിർബ്രഹ്മേരി അയുക്തം അനിത്യത്വം പ്രസംഗാച്ച എതിനാണോ ഞത്തിരും ജ്ഞാനമിതി ഭാവരൂപത ബ്രഹ്മ തഥാപി അനിത്യത്വം പ്രസജ്ജത താരതന്ത്രം ചേത് പറയുന്നു. ധാത്വർത്താണം താരകാപേക്ഷിക്കുക. ഇവിടെ മറ്റൊരു വിഷയം ചർച്ച ചെയ്യുകയാണ്. ശബ്ദങ്ങളെല്ലാം ധാതുക്കളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ധാതു എന്നൊരു ക്രിയാവാച്ച് സാധനഗതി ശബ്ദങ്ങൾ രണ്ടായി തിരിക്കും. ഒന്നെന്താണ്? റൂഢം, ദൂരത്തിലുള്ള ശബ്ദങ്ങൾ. മറ്റൊന്ന് വിത്പന്നം. റൂഢം എന്നൊരു ധാതുക്കളിൽ നിന്ന് വരുന്നത് അല്ല, വിത്പന്നം എന്നത് ധാതുക്കളിൽ നിന്ന് വരുന്നത്. അവനെ പൊതുവെ സാമാന്യമായി തിരിക്കുമെങ്കിലും ആത്യന്തികമായിട്ട് എന്താണ്? സർവ്വശബ്ദങ്ങളും വിത്പന്നങ്ങൾ തന്നെ. അതാണ് വ്യാകരണന്മാരും പറയുന്നു. എന്നുവെച്ചാൽ അവനെല്ലാം ഒരു മൂന്ന് രൂപം ഉണ്ടാവും ആ ശബ്ദങ്ങൾ. ആ മൂന്ന് രൂപത്തിൽ നിന്ന് അത് ക്രിയകളായി മാറുന്നു, നാമങ്ങളായി മാറുന്നു, പലതരത്തിലും മാറുന്നു. ഒരു മൂല രൂപത്തിന്റെ മൂലമായ അർത്ഥം എന്താണ്? അതാണ് ക്രിയ. ധനു ധാതു, അതിൽ നിന്നാണ് ഗന്ധാവ് എന്നുള്ള ശബ്ദം ഉണ്ടാവും. ഗമിക്കുന്നവൻ ഗന്ധാതു എന്ന് ഗന്ധാവ് എന്നുള്ള രൂപം ഉണ്ടായപ്പോ ഗമിക്കുന്നവൻ എന്നുള്ള അർത്ഥം വന്നു. പക്ഷെ അതിന്റെ മൂല രൂപം എന്താണ്? ഗന്ധാതു. മൂല അർത്ഥം എന്താണ്? ഗമനക്രിയ. അതിന് പരിണാമങ്ങളൊക്കെ സംഭവിച്ച് ഗന്ധാവ് ഗമിക്കുന്നവൻ എന്നുള്ള അർത്ഥം വന്നെങ്കിലും മൂലരൂപവും മൂല അർത്ഥവും അത് മൂലരൂപം ഗമനുടന ശബ്ദമായും മൂലാർത്ഥം ക്രിയയായും ഇരിക്കുന്നു. ഏത് ധാതു എടുത്താലും മൂലരൂപത്തിൽ വ്യത്യാസം വരാം. ഗമധാതു, പഠധാതു, അധാതു, ഇങ്ങനെ പലതരത്തിലുള്ള ധാതുക്കൾ അതിന്റെ മൂലരൂപങ്ങൾക്ക് വ്യത്യാസം വരും. പക്ഷേ അർത്ഥം ക്രിയാത്മകമാണ്. സർവധാതുക്കളുടെ അർത്ഥം ക്രിയ. പഠായാലും ശരി, ഗമായാലും ശരി, ക്രിയ ആയാലും ശരി, സർവധാതുക്കളുടെ അർത്ഥം ക്രിയയാണ്. ക്രിയയിൽ പലത് വരാം, പക്ഷേ ക്രിയാരൂപത്തിൽ അത് ഏകമാണ്. കാരണം ഇവിടെ എന്തിനാണ് അതിലേക്ക് പോകുന്നത്? ശബ്ദത്തിലേക്കും അർത്ഥത്തിലേക്കും ക്രിയയിലേക്കും വെക്കും. നമ്മൾ ശബ്ദത്തെ ശ്രമിച്ച് ശബ്ദത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ശബ്ദം കൂടാതെ ധരിക്കാനുള്ള ശേഷി വേണം. ദക്ഷിണാമൂർത്തി ഉപദേശിച്ചപ്പോൾ സനകാദികൾ ഗ്രഹിച്ചതുപോലെ അതില്ലാത്തടത്തോളം കാലം ശബ്ദത്തെ ആശ്രയിച്ചേ പറ്റും. ആ ശബ്ദം അതിന്റെ അർത്ഥം ഇതിനതുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പറഞ്ഞതിന് ശേഷം പിന്നെ ശബ്ദത്തിലേക്കും അർത്ഥത്തിലേക്കും ക്രിയയിലേക്കും മറ്റും പോകുന്നു. അപ്പോൾ സർവധാതുക്കൾക്കും ക്രിയ അർത്ഥമായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മം, ആത്മാവ് ഏത് ശബ്ദം ഉപയോഗിച്ചാൽ ശരി അവിടെ ആത്യന്തികമായിട്ടൊരു ക്രിയ ക്രിയയിൽ നിന്നായിരിക്കും തുടക്കം. ഉദാഹരണം ബ്രഹ്മ ബ്രഹി ബ്രഹ്മ വർദ്ധിക്കുക, ആത്മാ അത സാതത്വികമിനെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള ധാതുക്കളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതോടെ ക്രിയയ്ക്കൊരു പ്രാധാന്യമുണ്ട്. ക്രിയ എന്ന അർത്ഥത്തെ സ്വീകരിക്കാൻ സഹായിക്കുന്നതും ശബ്ദത്തിൽ നിന്നും ശബ്ദത്തിൽ സ്വയം അർത്ഥമായിരിക്കുന്നു. അതൊക്കെ ക്രിയയുടെ സവിശേഷതകളാണ്. അപ്പൊ ഇവിടെ ബ്രഹ്മമെന്നും ആത്മാവെന്നും എല്ലാം പറയുമ്പോൾ ആ അർത്ഥത്തെ മൂലാർത്ഥത്തെ ഗ്രഹിക്കുന്നു, അതേ നിഷേധിക്കുന്നു. മൂലാർത്ഥത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ക്രിയാരൂപത്തിലുള്ള അർത്ഥത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ അദ്വൈതത്തിന് പലതരത്തിലും ദോഷം വരും, അതിനെ ചർച്ച ചെയ്യും. അവിടെ അത് സ്വീകരിക്കാൻ സാധ്യമല്ല. പിന്നെ അത് കഴിഞ്ഞ് ആ ക്രിയ ആശ്രയിച്ചു കഴിഞ്ഞ രൂപാന്തരങ്ങൾ നാനാത്വത്തെ ബോധിപ്പിക്കുന്നു. പ്രധാതു കരോതി ചെയ്യുന്നു, മൂലാർത്ഥം ഭർത്ത ചെയ്യുന്നവൻ, പരിശുദ്ധി ചെയ്യും, പലതരത്തിലുള്ള ക്രിയാർത്ഥങ്ങൾ ഭാരത കൃതം പലതരത്തിൽ രൂപമാറ്റം വരുന്നു. അവിടെയെല്ലാം എന്ത് ചെയ്യുന്നു? ധാത്വർത്ഥം തന്നെ നാനാർത്ഥത്തിന് കാരണമായി തീരുന്നു. ഇവിടെയും ബ്രഹ്മം എന്ന് പറയുന്ന ഒരു ധാതു നിഷ്പന്നമായ ശബ്ദമാണ്. അപ്പൊ അവിടെ ആ ധാത്വർത്ഥത്തെ സ്വീകരിച്ചേ പറ്റൂ. സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതെവിടെ ചെന്നിരിക്കും? നാനാർത്ഥങ്ങളിൽ പോയി നിൽക്കും. പല ദോഷങ്ങളും ഉണ്ട്, താരവാപേക്ഷത്വം വരും തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ആത്മാവ് എന്നൊക്കെ പലതും ഉപേക്ഷിക്കുക. ആ ശബ്ദങ്ങളിലൂടെ എല്ലാം പരമാർത്ഥ തത്വത്തെ എങ്ങനെ ഏത് തരത്തിൽ ബോധിപ്പിക്കാം എന്ന് വളരെ യുക്തിയുക്തമായി ശാസ്ത്രീയമായി ഇവിടെ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മന്ത്രത്തിന് ഈ മന്ത്രത്തിന്റെ വ്യാഖ്യാനത്തിന് ഇത്രയും വലിയ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ഗ്രഹിക്കാമെന്ന് നേരാമെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഏത് ശബ്ദം ഇതിൽ പ്രയോഗിച്ചാലും അതിലെല്ലാം ദോഷം വരും. അതാണ് പറഞ്ഞു വരുന്നത്. ഏതെങ്കിലും ഒരു ദോഷം വന്നിട്ട് ഇതിന്റെ വാസ്തവ സ്വരൂപത്തെ മറയ്ക്കും, ഇതിന്റെ ഏകത്വഭാവത്തെ അത് നിഷേധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫലമായി വരുന്ന തത്വസാക്ഷാത്കാരവും ആത്മസ്വാതന്ത്ര്യവും നടക്കാതെ പോകും. ആ ദോഷങ്ങളും ആ ദോഷത്തിന്റെ പരിഹാരങ്ങളും ഒക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്.